പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൻ്റെ വചനം ഞങ്ങൾക്ക് ജീവനും ചൈതന്യവും ശക്തിയും പകർന്നു തരുന്നതായി തീർക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നല്ല ആലോചനകളെ അവിടുന്ന് ഇന്ന് പകൽക്കാലം തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ മഹത്വം ഉണ്ടാകട്ടെ. ജന്മദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു ശുശ്രൂഷ നിർവഹിപ്പാനും ദൈവം അവസരം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാർത്തോമാ സഭയിൽ ഈ മിനിസ്ട്രി കഴിഞ്ഞ 55 വർഷങ്ങൾ നിർവഹിപ്പാൻ ദൈവം സഹായിച്ചു. വളരെയധികം അനുഗ്രഹങ്ങളെ ദൈവം നൽകി, അത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സമയ പരിമിതി ഉണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പല സന്ദർഭങ്ങളിൽ ഇവിടെ വച്ച് മിനിസ്ട്രി അവസാനിക്കും എന്ന് വിചാരിച്ച സന്ദർഭങ്ങളുണ്ട്. ബൈപ്പാസ് സർജറി നടന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ശുശ്രൂഷ തീർന്നു, പ്രസംഗങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ 10 വർഷം കൂടെ ദൈവം തന്നു. അങ്ങനെ തുടങ്ങി ഇപ്പോൾ 55 വർഷമായി. അനേകരുടെ പ്രാർത്ഥന, അനേകരുടെ കൈത്താങ്ങൽ ഉണ്ടായിരുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ മാസത്തിൽ എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം കൂടെ നോഹയുടെ പേരിലുള്ള പെട്ടകവും അതോട് ചേർന്നുള്ള സംവിധാനങ്ങളും കാണാൻ പോകാനൊരവസരം ലഭിച്ചു. അതൊരു മനോഹരമായ യാത്രയായിരുന്നു. മറ്റൊന്ന്, ഇന്നലത്തെ മാർത്തോമാ ഫെസ്റ്റ്, അതും വളരെ മനോഹരമായിരുന്നു. നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളുടെ, അതിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ, അതിൽ പ്രായമുള്ള യുവാക്കന്മാരുടെ, പിന്നെ അമ്മച്ചിമാരുടെ, പിന്നെ അപ്പച്ചന്മാരുടെ എല്ലാം വളരെ കെങ്കേമമായ പരിപാടിയായിരുന്നു. ഇത് ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇനി നമുക്ക് അധിക വർഷങ്ങളില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കണ്ട് സന്തോഷിപ്പാൻ ദൈവമിടയാക്കി എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:4-5:6 വാക്യങ്ങൾ. സെൻറ് ലൂക്ക് ചാപ്റ്റർ 5:4-6. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീരെന്ന് പറഞ്ഞു. അതിനെ ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാനായി. ഈ സംഭവം നാം അനവധി തവണ കേട്ടിട്ടുള്ളതാണ്. ഈ സംഭവം ഗന്നസരേത്ത് തടാകത്തിൽ വെച്ച് നടന്നുവെന്ന് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. ഗന്നസരേത്ത് തടാകത്തിന് CF ഗാലിലി എന്നുള്ള പേരുമുണ്ട്. ഈ സംഭവത്തോട് വളരെ സാമ്യമുള്ള ഒരു സംഭവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം തിബരിയോസ് കടൽക്കരയിൽ വെച്ച് നടന്നു. സാമ്യമുണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുമുണ്ട്. ഈ തടാകമെന്നും കടലെന്നും ഒക്കെ പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മൗണ്ടൻസ് എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള സംസർഗത്തിനുള്ള പറ്റിയ സ്ഥലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവിനോട് സംസാരിക്കുന്ന സ്ഥലം. തടാകം അല്ലെങ്കിൽ സീ ഷോർ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവശക്തി മനുഷ്യർക്ക് വേണ്ടി പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ്. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പിതാവിനോടുള്ള സംസർഗം, രണ്ട് ആ ദൈവീയ ശക്തി മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന സ്ഥലം. ഈ വാക്യം ഒന്നുകൂടെ വായിക്കാം. When he had finished speaking, he said to Simon, Now go out where it is deeper and let down your nets and you will catch many fish. ആഴിയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, ശൂന്യതയിൽ സകലവും സൃഷ്ടിച്ചവൻ, ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ദൈവപുത്രൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ വാക്കുകൾ, അതിന് വിലയുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. പത്രോസ് പറയുന്നത് ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇവിടെ പല ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആഴത്തിലേക്ക് ഇറങ്ങുക അസാധ്യമായ കാര്യമാണ്. എക്സ്പെക്ട് ടു എൻകൗണ്ടർ അഡ്വേഴ്സിറ്റി ഇൻ ലൈഫ്, ഇൻ യുവർ ലൈഫ്, ഇൻ മൈ ലൈഫ്. എന്നാൽ ഇവിടുത്തെ വ്യത്യാസം, ആഴിയിലെ അത്ഭുതങ്ങൾ കണ്ടതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വാക്കിന്, അവൻ്റെ ഹിതത്തിന് ആര് 100% പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവർക്കാണ് പ്രൈസ് ദ ലോർഡ് ഈ അനുഗ്രഹങ്ങളെ ദൈവം ഒരുക്കിയിരിക്കുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ വരുന്നത് നമ്മളറിയാത്ത ദുരന്തത്തിലേക്ക് ചെന്നു ചേരുക എന്നുള്ളതാണ്. വില്യം കേറി ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനത്തിനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കഴിവും ഒരു ശക്തിയും ഇല്ലായിരുന്നു. ഇത്രയും ബഹുത്തായ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. കൽക്കത്തയിൽ ചെല്ലാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായിട്ടുള്ള സറാംപൂർ തിയോളജിക്കൽ സെമിനാരി അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ലോകം മുഴുവനും ഈ കാര്യം അറിയാത്തവരാരുമില്ല. നാം ജനിച്ചു വളർന്ന കേരളത്തിൽ ഉണ്ടായ ദുരന്തം മാധ്യമങ്ങളിൽ കൂടെ കേട്ടറിഞ്ഞവരാണ്. നാം ഈ ദുരന്തത്തിൽ എത്ര പേർ മരണപ്പെട്ടു, അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. പത്ര റിപ്പോർട്ടുകളിൽ സർവശക്തനും നിത്യനുമായ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം വളരെ ചുരുക്കമായിട്ടേ കേട്ടുള്ളൂ. നമ്മൾ ചെയ്തതുപോലെ കുറേ പാവപ്പെട്ടവർ അങ്ങിങ്ങായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനം ആഴിയിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. സമുദ്രങ്ങളുടെ മേൽ അവൻ നടന്നവനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ചിന്തിക്കുന്ന പല ആളുകളുണ്ട്. നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുള്ളത് എനിക്കറിയാൻ. പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നിന്റെ വാക്ക് രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. യോഹന്നാൻ പറയുന്നു 153 മീനുകളുടെ കൂട്ടങ്ങളാണ് കിട്ടിയത്. 153 എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അന്നറിയപ്പെട്ടിരുന്ന മീനുകളുടെ തരം. അപ്പോൾ അന്നറിയപ്പെട്ടിരുന്ന ആ വലിയ സംഭവം ഈ മീനുകളെ എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിയെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന ദൈവത്തെ വിളിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊന്നും വേണ്ട പോലെ നടക്കയില്ല, വേറെ വഴി നോക്കണമെന്നാണ്. പക്ഷേ പത്രോസ് പറഞ്ഞു, നിൻ്റെ വാക്കിന് വിലയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയാണ് കണ്ടത്. ദൈവത്തിൻ്റെ ശക്തി ആഴിയിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതാ ദൈവത്തിൻ്റെ ഉദ്ദേശം. അന്നത്തെ വിവിധതരം മത്സ്യങ്ങളെല്ലാം കൂടെ കൊണ്ട് ബിസിനസ് നടത്താമെന്നുള്ളതല്ല. പിന്നെയോ, മനുഷ്യനാണ് എൻ്റെ വിഷയം. എൻ്റെ പിതാവിൻ്റെ വിഷയവും അതുതന്നെ. അതിനാ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഈ വലിയ മിനിസ്ട്രിയുടെ ആഴവും വലിപ്പവും പ്രിയപ്പെട്ടവരെ എത്ര പേരറിഞ്ഞിരിക്കുന്നു. നിൻ്റെ ജീവിതത്തിലെ തുഴച്ചിലും വീശലുമെല്ലാം മാറ്റിമറിക്കുന്ന ശക്തി വ്യാപരിക്കുന്നത് പത്രോസ് കാണാനിടയായി. അതുകൊണ്ട് പത്രോസിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്, രക്ഷയുടെ പുതിയ യുഗത്തിലേക്കുള്ള പ്രവേശനമാണ്. മീൻ പിടിക്കുന്നത് ഭക്ഷിക്കാൻ, മനുഷ്യരെ പിടിക്കുന്നത് അവരെ വളർത്താൻ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ജീവിതത്തിൻ്റെ വിശപ്പ്, ദാരിദ്ര്യം, ബുദ്ധിമുട്ട് ഇവയിലൂടെയാണോ വളർത്തുന്നത്? അതവർ അറിയുന്നുണ്ടോ? എന്നെ പോലെയുള്ള അനേക ദൈവദാസന്മാർ, ദാസിമാർ ദാരിദ്ര്യത്തിൽ കൂടെ ആണ് വളർന്നു വന്നത്. ഞാൻ ദാരിദ്ര്യത്തിൻ്റെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങൾ കൂടെ വളർന്നു വന്നു. എൻ്റെ മക്കളെ വളർത്തിയതും ആ ഒരു അനുഭവത്തിൽ കൂടെയാണ്. ദൈവിക ശുശ്രൂഷയുടെ മഹത്വം ലോകം മുഴുവനും മനസ്സിലാക്കണം. സുവിശേഷകനും ഗായകനുമായ ഹിൽഡിങ് ഹാൻവേഴ്സൺ തൻ്റെ മകനും വേറെ രണ്ട് കുട്ടികളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ച് മറഞ്ഞു നിന്ന് കേട്ടു. കുട്ടികൾ അവരുടെ പിതാക്കന്മാരെ കുറിച്ച് പൊങ്ങച്ചം പറയുകയായിരുന്നു. ഒരുത്തൻ പറഞ്ഞു, ഈ എൻ്റെ ലാഡിക്ക് ഇവിടുത്തെ മേയറെ പരിചയമുണ്ട്. മറ്റവൻ വീമ്പിളക്കി, എൻ്റെ ലാഡിക്ക് ഇവിടുത്തെ സംസ്ഥാന ഗവർണറെ പരിചയമുണ്ട്. ഹാൻവേഴ്സന്റെ കുട്ടിയിൽ നിന്നുണ്ടായ പ്രതികരണം ഹൃദയസ്പർശകമായിരുന്നു. അവൻ പറഞ്ഞു, അതാണോ വലിയ കാര്യം? എൻ്റെ ഡാഡിക്ക് ദൈവത്തെ അറിയാം. മൈ ഡാഡി നോസ് ഓൾ മൈ ചി ഗോ. ഇത് കേട്ടുകൊണ്ട് നിന്ന ഹാൻവേഴ്സൺ പെട്ടെന്ന് തൻ്റെ മുറിയിലേക്ക് ചെന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഓ ഗോഡ്, ഐ പ്രേ ദാറ്റ് മൈ ബോയ് വിൽ ഓൾവേസ് ബി ഏബിൾ ടു സേ മൈ ഡാഡി നോസ് ഗോഡ്. തനിക്ക് ലഭിക്കാവുന്നതിലേക്കും വലിയ ബഹുമതിയാണ് ഹാൻവേഴ്സന് ലഭിച്ചത്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, എത്ര അപ്പനും അമ്മയ്ക്കും അഭിമാനത്തോടെ ധൈര്യത്തോടെ പറയാം, എൻ്റെ മക്കൾ പറയുകയാണെങ്കിൽ ഇത് പറയുമെന്ന്. പക്ഷേ പലരും പറയത്തില്ല, കാരണം അവർ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്.
വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ശൂന്യതയുടെ അനുഭവത്തിൽ കൂടെ നാം കടന്നുപോയെങ്കിലേ ഒക്കത്തുള്ളൂ.
ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആഹ്വാനം
ശ്രവിച്ച് തീരുമാനമെടുത്ത മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയണം, ഇത് എന്തിനാണ്? അവരുടെ കയ്യിൽ കൊടുക്കണം.
ശൂന്യതയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയ നന്മയാണെന്നുള്ളതിന് സംശയമില്ല. ശൂന്യതയുടെ അനുഭവം വന്നെങ്കിലേ ആഴിയിലെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും, ദൈവിക ശക്തി അനുഭവമാകുകയുള്ളൂ. ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. ദൈവിക അനുഭവങ്ങളെ അറിയാൻ അതിൻ്റെ പിന്നിൽ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ആഴിയിൽ ഇറങ്ങണം. ഒരു ഭക്തൻ പാടിയ പാട്ടിൻ്റെ ഒരടി ഇങ്ങനെയാണ്: ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടുവൻ വരുവാൻ, യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ.
ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ആഴത്തിലെ അത്ഭുതങ്ങളെ നൽകുമ്പോൾ അവൻ നമ്മെ പോഷിപ്പിക്കുന്നതിനുമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ യേശു ശിഷ്യന്മാരെ എക്യുപ്പ് ചെയ്യുവാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകി അനുഗ്രഹിച്ചു. ദേ ആർ നൗ എക്യുപ്പ് ടു ഗോ ഫോർവേഡ് ഇൻ ലൈഫ് ആൻഡ് സെർട്ടൻ ഓഫ് ദ പേർപ്പസ് ലോർഡ് ഇൻ്റെൻസ് ഇൻ ദെയർ ലൈഫ്. ലെറ്റ് അസ് കം ബിഫോർ ദ ലോർഡ് ഫോർ ദാറ്റ് ജെന്റിൽ ടച്ച് ആൻഡ് ബി സ്ട്രെങ്തൻഡ് ആൻഡ് ബ്ലെസ്ഡ്.
കർത്താവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്! ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ കേരളത്തിൽ കടന്നിരുന്നെങ്കിൽ എന്ത് ദുരിതം അനുഭവിച്ചേനെ. ശൂന്യതയുടെ അനുഭവം അനുഭവിച്ച പലരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കുമുണ്ട് അനുഭവം. അമേരിക്കയിലെ കോൺസുലേറ്റിൻ്റെ അകത്ത് എന്നെ ഇരുത്തി പരീക്ഷ എഴുതിപ്പിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിന് ഭാഗ്യം എനിക്കുണ്ടായി, തോറ്റുപോയി. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഒരു ഡിഗ്രിയും എനിക്കില്ല എങ്കിലും ഈ അമേരിക്കയിലെ എത്ര പള്ളികളിൽ ഞാൻ സേവനം ചെയ്തു. ശൂന്യതയിൽ ദൈവം പ്രവർത്തിച്ചാൽ മനുഷ്യർ തടുക്കാൻ ഒക്കത്തില്ല. പിന്നെ വലിയൊരു അനുഗ്രഹം, വെള്ളപ്പൊക്കം വന്നാൽ വെള്ളം കയറാത്ത വീട്ടിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു ഗുണമുണ്ടായി. ജീവിതത്തിൽ നേരിടുന്ന അനുഭവങ്ങളെ കർത്താവ് ശൂന്യതകളെ വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന ദൈവമാണെന്ന് സദൈര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ നടന്ന ആദ്യ സംഭവം യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നു. മൂന്നാം നാൾ യേശു തൻ്റെ ജീവിതത്തെ മൂന്ന് ഘട്ടമായി തിരിച്ചിരിക്കുന്നു. മൂന്നാം നാളിലാണ് കാനാവിലെ കല്യാണ വിരുന്നിന് പോയത്. ഒന്ന്, തൻ്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി, ഒന്നാമത്തെ ദിവസം.
രണ്ടാമത്തെ ദിവസം അവൻ്റെ കഷ്ടപ്പാടുകളും മരണവും, മൂന്നാമത്തെ ദിവസം റിസറക്ഷൻ. ഈ മൂന്നാം നാളിൽ ആരംഭിച്ച ലൈഫ് ആരംഭിച്ചപ്പോൾ ഉള്ളത് ശൂന്യതയാണ്. ഒന്നുമില്ല, അവർക്കൊന്നുമില്ല. കൽഭരണികളൊക്കെ കാലിയാണ്, ഒന്നുമില്ല. അപ്പോഴാണ് ഒരു ശബ്ദം വരുന്നത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുവിൻ. അവൻ്റെ വാക്കിന് വിലയുണ്ട് കേട്ടോ. കന്യമറിയാമിനെ വാഴ്ത്തി പുകഴ്ത്തുന്നത് എനിക്ക് വലിയ ബഹുമാനമാണ്. അവൻ്റെ വാക്കിൻ്റെ വില അറിഞ്ഞ അമ്മയാണ്, വീട്ടിൽ നിന്നറിഞ്ഞതാണ്. ഇതൊക്കെ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. അവൻ്റെ വാക്കിന് വിലയുണ്ട്, ഇല്ലാത്തടത്ത് ഉണ്ടാക്കുവാൻ അവന് കഴിയും. സർവൻസിനോട് പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു, നിറച്ചു. എന്തുണ്ടായി? മധുരതരമായ വീഞ്ഞ്. തൻ്റെ മിനിസ്ട്രി ആരംഭിച്ചപ്പോൾ ശൂന്യതയിൽ ആരംഭിച്ചു എന്നുള്ള ചരിത്രം യോഹന്നാൻ പറയുകയാണ്. ഇത് ഒന്നാമത്തെ സംഭവം. ഒടുവിലത്തെ സംഭവം, ആഴിയിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പത്രോസ് പറഞ്ഞു, നീ പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞു. ഓ ഫ്രണ്ട്സ്, എല്ലാവരും വലയിറക്ക്. ആഴിയിൽ അത്ഭുതങ്ങളെ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. അവിടെ മുത്തുകളാണ് ദൈവം മറച്ചു വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് വലയിറക്കിയാൽ ശൂന്യതയിൽ പ്രവർത്തിക്കും, കൽപാത്രങ്ങൾ നിറയും, ദൈവം നമുക്ക് നന്മകളെ നൽകും. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സഭയായി നവീകരണ ദിനമായിട്ടാണ് കൊണ്ടാടുന്നത്. അതാ ഇന്ന് നമ്മുടെ ഏവൻഗേലിയനായിട്ട് വായിച്ച ഭാഗത്ത് കാണും. അതേ ദൈവത്തിൻ്റെ പ്രവർത്തനം അനുദിനം ശക്തമായിട്ട് വരണം. മെഥഡിസ്റ്റ് സമൂഹത്തിൻ്റെ സ്ഥാപകൻ ജോൺ വെസ്ലി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഗിവ് മീ 100 മെൻ ഹു ഡിസയർ നത്തിങ് ബട്ട് ഗോഡ്, ഹു ഫിയർ നത്തിങ് ബട്ട് സിൻ, ആൻഡ് ഐ ഷാൽ ഷേക്ക് ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ആൻഡ് എസ്റ്റാബ്ലിഷ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. വളരെ ശക്തമായ മിഷണറി പ്രവർത്തനം നടത്തിയ ജോൺ വെസ്ലി, മെഥഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ, അദ്ദേഹം പറഞ്ഞത്, ദൈവത്തെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത, പാപത്തെയല്ലാതെ മറ്റൊന്നും ഭയപ്പെടാത്ത 100 തരിക, നരകത്തിൻ്റെ കവാടങ്ങൾ ഞാൻ തകർക്കുകയും ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. 153 മത്സ്യങ്ങൾ അന്നറിയപ്പെട്ടിരുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ അറിയപ്പെടാത്തവർ ആയിട്ട് ആരുണ്ട്? എല്ലാവർക്കും അറിയാം. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. നമുക്ക് കർത്താവിനെ കൂടാതെ എത്ര അധ്വാനിച്ചാലും അതൊന്നും ശാശ്വതമാകില്ല. ചിലർ പറയും, അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, വേണ്ടതുപോലെ അനുഭവിക്കാൻ സാധിക്കാതെ നിരാശപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, ഈ നവീകരണം, റിഫർമേഷൻ നമ്മുടെ സഭയിൽ ഉണ്ടാകട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഓരോ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ നാം അത് ഗ്രഹിക്കണം, മനസ്സിലാക്കണം. നിന്റെ വാക്കിൻ്റെ വില എനിക്കും എൻ്റെ കുഞ്ഞുങ്ങളും അറിയണം, എൻ്റെ കുടുംബം അറിയണം, പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല. സന്തോഷത്തിൻ്റെ അനുഭവമായിത്തീരും. കുടുംബമായി സന്തോഷിക്കുക, ഇടയായി. എൻ്റെ മദറിനെ പഠിപ്പിച്ചത് അത്താഴത്തിന് ആഹാരത്തിന് വകയില്ലാതിരുന്നപ്പോഴും ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിട്ടുകളഞ്ഞിട്ടില്ല. ആ അമ്മ പഠിപ്പിച്ച പാഠം ഇന്നും തുടർന്ന് ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവം സഹായിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് നിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ എന്നാണ്. അത്ഭുതങ്ങൾ എൻ്റെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ, കർത്താവേ നീ തുറക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങൾ കാണുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ നമ്മുടെ കർത്താവ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകട്ടെ. ഹാൻമേഴ്സൺ പറഞ്ഞതുപോലെ, മൈ ഡാഡ് നോസ് ഗോഡ്. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം, അവനിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.